മെഡിസിനോ ഡിസ്ക്രിപ്ഷൻ ഇസ് അഡ്വൈസ്ഡ്. കാരണം ഇതിൽ കുറച്ച് വയലൻസ് ഉണ്ട്, പക്ഷേ ഞാൻ തന്നെ അനുഭവിച്ച വയലൻസ് ആണ്, അതുകൊണ്ട് പിന്നെ വലിയ രീതിയിൽ പ്രശ്നമൊന്നുമില്ല, എങ്കിലും പറഞ്ഞതന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം ഞാൻ യൂട്യൂബിലൊക്കെ ഇത് കണക്ക് വീഡിയോസ് കാണുമ്പം അതിൻ്റെ അകത്തൊക്കെ എന്താ പറയുക, സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളുടെ ഇൻജസ്റ്റിസസ്, അതിനെക്കുറിച്ച് ഇപ്പം നല്ല രീതിയിൽ സംസാരമുണ്ട്, വളരെ നല്ല കാര്യമാണ്. പക്ഷേ ഇതിലൊക്കെ സ്കിപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ആളുകൾ വലിയ രീതിയിൽ ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട്. പക്ഷേ ഈ കാര്യം ഒരുവിധം എല്ലാവരും അനുഭവിച്ചിട്ടുള്ളത്, അതെന്ന് പറയുന്നത് സ്കൂളിലുള്ള ടീച്ചേഴ്സിൻ്റെ ബ്രൂട്ടാലിറ്റിയാണ് സ്റ്റുഡൻസിൻ്റെ അടുത്തുള്ള. ഇത് പറയുമ്പോൾ നമുക്കൊക്കെ ചിരി വരും, നമ്മൾ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിക്കുന്നതും അങ്ങനത്തെ ഒരു കാര്യമാണെങ്കിലും അത് അനുഭവിച്ച കുറച്ച് നാൾ നമ്മൾ ബാക്കിലോട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ ഇത് അനുഭവിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഇത് പറയുന്നത് ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ്. സോ ഞാനിതിനായിട്ട് ലൈറ്റായിട്ടുള്ള കോർപ്പറൽ പണിഷ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ആൻസർ പറഞ്ഞില്ലെങ്കിൽ അടി കൊടുക്കുക കയ്യിൽ, അങ്ങനെയുള്ളതല്ല, കുറച്ചും കൂടി എക്സ്ട്രീം ആയിട്ടുള്ള ടൈപ്പ് ഞാൻ തന്നെ ഫേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത് ഞാൻ പറയുന്ന കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ മറന്നുപോയ കാര്യമായിരിക്കും ഇത്, പക്ഷേ നമ്മളുടെ നമുക്കറിയാവുന്ന തന്നെ കുട്ടികൾ ഇത് അനുഭവിക്കുന്നുണ്ടായിരിക്കും. സോ അതുകൊണ്ട് ഒരു ഓർമ്മപ്പെടുത്തൽ അത്രേ ഉള്ളൂ. അപ്പം എൻ്റെ തന്നെ എൻ്റെ ഈ ഒരു കഥയിൽ ഞാൻ സംസാരിക്കുന്ന ഒരൊറ്റ സാറിനെ പറ്റിയാണ്. അപ്പം എൻ്റെ മലയാളം സാറായിരുന്നു. അപ്പം പുള്ളിക്കാരൻ എന്നെ എട്ടാം ക്ലാസ്, ഏഴാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ മലയാളം പഠിപ്പിച്ച സാറാണ്. സോ ഇയാൾ, അദ്ദേഹമൊന്നും വിളിക്കുന്നില്ല, ഇയാളൊരു എന്താ പറയുക, ഒരു സാഡിസ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. അതിനൊരു റീസണുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഫീൽ ചെയ്യാൻ വെക്കും. എന്നാൽ ഇപ്പം സ്കൂളിൽ പഠിക്കുമ്പം എൻ്റെ ഒരു ജനറേഷനിലുള്ള ആളുകളാണെങ്കിൽ ഞങ്ങളെല്ലാം അടി കൊണ്ടുണ്ട്, എല്ലാ സാറന്മാരും ഒരു എല്ലാ സാറന്മാരും അടി കൊടുക്കും, അടി തരും. റെയറായിട്ട് എൻ്റെ അറിവിൽ അടി തരത്തില്ല എന്ന് തീരുമാനമെടുത്ത ഒരൊറ്റ സാറേ എനിക്കുള്ളായിരുന്നുള്ളൂ സ്കൂളിൽ. ആ സാറിനെ അടിച്ചിട്ടില്ല, ഫിസിക്സ് സാറാണ്. അപ്പം ഫിസിക്സ് പഠിപ്പിച്ചാൽ ആ ഒരു സാറ് മാത്രമേ ഉള്ളൂ ഞങ്ങളെ ഒരടി പോലും തരാത്ത. അപ്പം ബാക്കിയുള്ള ടീച്ചർമാരെല്ലാം അടി തരും, ഒന്നും രണ്ടും അടി വീതം നമുക്ക് കിട്ടും, വരെ നമ്മൾ ബുദ്ധിയല്ല, അതുകൊണ്ട് സന്നം പിന്നെ അടി കിട്ടാറുള്ളത്. പക്ഷേ ഈ സാറ് മാത്രം ഡിഫറൻ്റ് ആണ്. കാര്യം ഈ സാറിൻ്റെ പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അടിയിൽ മാത്രം ഒതുങ്ങത്തില്ല. ഞാൻ പറയാം, ഫസ്റ്റ് എന്ന് പറയുന്ന ഇതിലുള്ള മെയിനായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് ആണുങ്ങളെ എന്താ പറയുക, എന്ത് വേണമെങ്കിലും ചെയ്യാം, പെണ്ണുങ്ങളെ ഒന്നും ചെയ്യാം, പെണ്ണുങ്ങളെ ഒന്നും ചെയ്യത്തില്ല, പെൺപിള്ളേരെ ഒന്നും ചെയ്യത്തില്ല, കാര്യം വേറെ ആംഗിളിൽ പോകും. അപ്പോൾ പെണ്ണുങ്ങൾക്ക് ആ കൂടെ കയ്യിലടി കൊടുക്കുകയുള്ളൂ. പക്ഷേ ആണുങ്ങളാണെന്നുണ്ടെങ്കിൽ കയ്യിലടി തരും, പിന്നെ നമ്മളുടെ ഈ ഒരു കൈൻ്റെ ഈ ഞരമ്പിൻ്റെ അരി ഉണ്ടല്ലോ അവിടെ അടി തരും, പിന്നെ ബെഞ്ചി പിടിച്ചിട്ട് ബാക്കിലടി തരും. അത് ഇത്ര വരെ നമുക്ക് വേണമെങ്കിൽ സഹിക്കാം. പക്ഷേ ചില പിള്ളേരെടുത്ത് മാത്രം ഇയാൾ കീ ചെയിൻ എടുക്കും, എന്നിട്ട് ഈ തുടയുണ്ടല്ലോ, തുടയുടെ ഇവിടെ നമുക്കിപ്പം ഫീൽ ചെയ്തറിയാം, അവിടെ നിനക്ക് നല്ല സോഫ്റ്റാണ്, നല്ല സെൻസിറ്റീവ് ആണ്. ഇവിടെ കീ ചെയിൻ എടുത്തിട്ട് ഇയാൾ നുള്ളിയെടുക്കും. ഇതെന്ന് പറയുന്നത് പക്ക പോലീസ് ചെയ്യുന്നൊരു പരിപാടിയാണ്. മുറിവ് കാണാൻ ഒക്കത്തില്ല, ഒരാൾക്ക് ബാക്കിയുള്ളവർക്ക് മുറിവ് കാണാൻ ഒക്കത്തില്ല, കോടതി ചെന്നിട്ട് ഈ മുറിവ് കാണിക്കാൻ ഒക്കത്തില്ല എന്നുള്ളതുകൊണ്ട് പോലീസുകാർ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണിത്. ഇത് ഈ സാറ് ക്ലാസ്സിൽ ഉപയോഗിക്കുന്നതാണ്. അപ്പം ഇതിൽ ഇതെന്ന് അത് ആ ഒരു അത് വന്നപ്പോഴാണ് എനിക്ക്, ഞാൻ പിന്നെ ചിന്തിച്ചപ്പോഴാണ് ഇത് ഒരു ക്രിമിനലായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റുള്ള ഒരാൾ ഇങ്ങനെ ചെയ്യത്തുള്ളൂ. കാര്യം അയാൾക്കറിയാം ഈ ചെയ്യുന്ന തെറ്റാണ്, ഇത് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ വിഷയമാണെന്ന് ഇയാൾക്കറിയാം, എന്നിട്ട് ഇയാൾ ചെയ്യുകയാണ്. ഇതിലൊരു സെഡിസ്റ്റിക് അല്ലെ ക്രിമിനലായിട്ടുള്ള മെന്റാലിറ്റി എന്ന് പറയുന്നത് ഇപ്പം തന്നെ ചില ദിവസം തന്നെ ചില പിള്ളേരെ ഇയാൾ ആൻസർ ഇപ്പം തന്നെ പറഞ്ഞു ആൻസർ തെറ്റി, ഇയാൾ അവിടെ വിളിപ്പിച്ചിട്ട് തിരിച്ചുവിടും, ബെഞ്ചിൽ പോയിരിക്കാൻ തിരിച്ചുവിടും, തിരിച്ചുവിടുന്ന അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റുഡൻറ്റിനെ പൊക്കിക്കഴിഞ്ഞിട്ട് ഒരു ചിരി ചിരിക്കും, എന്നിട്ട് ഈ സ്റ്റുഡൻറ്റിനെ തിരിച്ചു വിളിക്കും. അത് സഡിസ്റ്റിക് ആയിട്ടുള്ള ഒരു അതൊക്കെയാണ്. പിന്നെയുണ്ട് ഇത് കണക്ക്, ഇപ്പം തന്നെ അത് എനിക്ക് എൻ്റെ തൊട്ട് റോൾ നമ്പർ വൈസ് എൻ്റെ തൊട്ട് മുന്നുണ്ടായിരുന്ന ഒരു കുട്ടിക്ക് പറ്റിയ, അപ്പം യവനെ ഇത് കണക്ക് അടിച്ചു, അടിച്ചായിട്ട് യവൻ്റെ കണ്ണൊക്കെ ഇങ്ങ് നിറഞ്ഞിരിക്കുകയാണ്, നമ്മൾ വേദന കാരണം ആരെല്ലാം നിറഞ്ഞു. അത് കഴിഞ്ഞ് യവൻ അവിടെ നിൽക്കുകയാണ്, അടികൊണ്ട് കണ്ണീര് കണ്ടുടങ്ങിയാൾ അവിടെ ചെന്ന്, എന്നിട്ട് ഇയാളിങ്ങനെ ചോദിക്കുകയാണ് നീ എന്തിനാ കരയുന്ന, എന്നിട്ട് അപ്പം അവനിങ്ങനെ അവനൊന്നും പറയാൻ പറ്റുന്നില്ല, കാര്യം രണ്ട് മൂന്ന് അടി കൊണ്ടത്ത് നിൽക്കുക അവനവിടെ. അത് കഴിഞ്ഞിട്ട് അപ്പുറത്തേക്ക് ഗേൾസിൻ്റെ അടുത്ത് എന്നിട്ട് ചോദിക്കുന്നത് നിങ്ങളൊരു ഷോളിതാ, പിന്നെ ഇയാൾ കിളിപോയിരിക്കുകയായിരുന്നു, പെൺപിള്ളേരും ഇപ്പോൾ ഷോൾ എടുത്ത് കൊടുക്കുമല്ലോ, എന്നിട്ട് അയാൾ അത് കഴിഞ്ഞിട്ട് ഷോൾ കിട്ടിയില്ല, അത് കിട്ടി അവൻ്റെ അടുത്ത് എന്നിട്ട് പറയും ഈ ഷോൾ കിട്ടിയിരുന്ന എന്നെ കൊണ്ട് ഷോൾ ഇടിപ്പിച്ചേന്, നീ ഒരാണല്ല നീ ഒരു പെണ്ണാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ആ ഒരു ആംഗിളിൽ കുറേ ഇതേണക്ക്, നീ ഇതേണക്ക് ബോയ്സ് ബാത്റൂമിൽ ഞാൻ പോകാനായിട്ടുള്ളൂ, പിന്നെ നീ എന്താണ് പോകുന്നത്, നീ ഒരു പെണ്ണല്ലേ എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു ആംഗിളിൽ ക്ലാസ്സിൽ നിർത്തി ഇതേണക്ക് പൊരിയുകയാണ്. അതേ കണക്ക് അത് മനസ്സിലാവുന്നില്ല എന്ത് തരത്തിലുള്ള ഒരു മെൻറ്റാലിറ്റി കാരണമാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന്. മേജറായിട്ട് വേറൊരു വിഷയം എന്ന് പറയുന്നത്, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ യാതൊരു തരത്തിലുള്ള റെപ്രിക്കേഷൻസ് ഇയാൾക്ക് വരത്തില്ലെന്ന് ഇയാൾക്ക് ഉറപ്പുണ്ട്. എന്നിട്ട് ന്യായീകരണങ്ങളൊക്കെ, ന്യായീകരണങ്ങളാണിതിലും കോമഡി. ഒരു ന്യായീകരണം ഇത് കണക്ക്, എനിക്കും വേദന എടുക്കുന്നുണ്ട്, കാര്യം നിങ്ങളെ അടിക്കുമ്പം അതിൻ്റെ റിയാക്ഷൻ എൻ്റെ കയ്യിൽ കൊള്ളുന്നുണ്ട്, എൻ്റെ കൈ മുറിയും, എൻ്റെ കൈ വേദനിക്കും, അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ ബുദ്ധിമുട്ടിയാണ് നിങ്ങളെ അടിക്കുന്നത്. പിന്നെ ഈ അടിക്കുന്നേ തന്നെ അതുകൊണ്ട് കയ്യിൽ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഗേൾസാണ് കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ കയ്യിൽ അടി കൊണ്ടുവരത്തുള്ളൂ, കയ്യിലടിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഏരിയയിൽ നമുക്കൊരു പ്രത്യേക രീതിയിൽ വീശി അടിക്കാൻ ഒക്കത്തുള്ളൂ. പക്ഷെ ബാക്കിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മാടുകളെ അടിക്കുന്ന നടക്കുന്നു, അല്ലെങ്കിൽ വീശി അടിക്കാൻ പറ്റുമെന്നുള്ള മാത്രമല്ല കൂടുതൽ ഏരിയയിൽ ഇത് കൊള്ളും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പാക്റ്റ് കൂടുതൽ ഏരിയയിലുണ്ടല്ലോ. അപ്പം മാത്രമല്ല ഇതും അവിടെ ഉണ്ടൊരു സൈക്കോളജിക്കലായിട്ട് അത് കാണിക്കാൻ ഒക്കത്തില്ല, പാട് കാണിക്കാൻ ഒക്കത്തില്ല, മനസ്സിലായോ? അപ്പോൾ ഇയാളുടെ ഒരു ക്രിമിനൽ ആയിട്ടുള്ള മെൻറ്റാലിറ്റിയാണ്, ഇയാൾക്ക് അറിയാൻ പുറത്ത് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ സീനാണ്, അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നത് അതാണ്. പിന്നെ ഈ കീച്ചേൻ്റെ പരിപാടി അത് തന്നെ, പിന്നെ അതൊരു സൈഡിൽ, പിന്നെ ഒരു സൈഡ് ആംഗിൾ നോക്കും. ഇത് ആൺകുട്ടികൾ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം ആയിട്ടാണ് ഞാൻ പറയുന്നത്. അതിന് മുമ്പ് നമ്മുടെ മങ്കി ഇതിനെക്കുറിച്ച് വേറെ പോഡ്കാസ്റ്റ് ഉണ്ട്, ഞാൻ ലിങ്ക് താ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാക്കാം. പുള്ളിക്കാരി ഇതിനെക്കുറിച്ച് ചെറുതായിട്ടൊരു ഇത് പറഞ്ഞായിരുന്നു, അതിൽ ഇതൊന്നും ഈ വിഷയമൊന്നും ഇത്ര സീരിയസ് ആയിട്ടൊന്നുമല്ല പറഞ്ഞത്, പക്ഷേ അതിൽ അറിയാത്തൊരു കാര്യമുണ്ട്. അതിലിപ്പം എന്ന് വെച്ചാൽ ആൺകുട്ടികളുടെ ഇത് കണക്ക് പണിഷ് ചെയ്യുമ്പം അതിൽ സെക്ഷ്വലായിട്ടുള്ളൊരു ആസ്പെക്റ്റ് വരത്തില്ല. നമ്മുടെ കമ്മ്യൂണിറ്റി ഒരു വിഷയമാണ് ഒന്നാമത്, ആൺകുട്ടികൾ ഇങ്ങനെ ഫേസ് ചെയ്യത്തില്ല എന്നൊരു ആംഗിളിലാണല്ലോ പോണത്, പെൺകുട്ടികളാണെങ്കിൽ അങ്ങനെയില്ല. അതുകൊണ്ട് തന്നെ ഏതറ്റം വരെ വേണമെങ്കിലും അവർക്ക് പോകാമെന്നുള്ള ഒരു ലൈസൻസ് കിട്ടിയ കണക്കാണ്. ഇപ്പം തന്നെ നിങ്ങൾ ചിന്തിച്ച് നോക്ക്, ഇതേ കാര്യം തന്നെ ഒരു പെൺകുട്ടികളുടെ ഒരു പെൺസാർ ചെയ്താൽ പോലും അതൊരു പ്രശ്നമാവും, ആൺസാർ തന്നെ ചെയ്യത്തില്ല. ബാക്കിലടി തന്നെ ആകുമ്പോഴേ സ്കൂൾ കത്തും, പിന്നെ ഈ തുടയിലൊക്കെ എന്നുള്ളതെന്ന് പറഞ്ഞാൽ പറയേണ്ട കാര്യമില്ല. അതപ്പോൾ ആ ഒരു ആ ഒരു ആംഗിളിൽ ആൺകുട്ടികളുടെ ഭാഗം വരുമ്പോൾ ചിന്തിക്കത്തില്ല. ഇങ്ങനെയുള്ളവരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെൻ്റലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള ആളുകളെ എന്തുകൊണ്ടാണ് ടീച്ചിങ് പ്രൊഫഷനിലോട്ട് ഇങ്ങനെ കയറി വരുന്നത്? ഇതിനുള്ള റീസൺ എന്ന് പറയുന്നത് ടീച്ചിങ് പിന്നെ പോലീസ് ഈ രണ്ട് സെഗ്മെൻറ്റിലോട്ടുമാണ് സ്റ്റാറ്റിസ്റ്റിക് ആയിട്ടുള്ള പീഡ് ആളുകൾക്കൊരു അട്രാക്ഷൻ. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവർ അതോർത്തി നിന്നിട്ട് ബാക്കിയുള്ളവരെ ഇവർക്ക് ഹേർട്ട് ചെയ്യാം. അപ്പം അത് തന്നെ ആ ഹേർട്ട് ചെയ്യുന്ന തന്നെ ഇവർക്ക് എന്താ പറയുക, ആ ഒരു അക്സെപ്റ്റബിൾ ഫോമും പോരാ, അതിൻ്റെ അപ്പുറം പോകണം. അപ്പം അതാണ് അത്രയ്ക്ക് മെൻ്റലി പ്രശ്നങ്ങളുള്ള ആളുകളാണ് ഇപ്പം ഇപ്പോഴുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു, ക്യാമറ ഫോണിലൊക്കെ റെക്കോർഡൊക്കെ ചെയ്ത് പണി കിട്ടുമെന്നവർക്ക് അറിയാം. പക്ഷേ അങ്ങനെ മെൻ്റലി ഇൻസ്റ്റേബിൾ ആയിട്ടുള്ള ആളുകളാണ് ഇപ്പം ചില ടീച്ചേഴ്സ് ഉള്ളത്. ഇപ്പോൾ ഇവർ ഈ ഒരു വിഷയം ഒരിക്കലും എന്താ പറയുക, ഇതെന്ന് പറയുന്നത് നമ്മുടെ ഈ ബസ്സിൽ കയറുമ്പം പെണ്ണുങ്ങളെ നോണ്ട് നടക്കുക ഉള്ളൊരു മെൻ്റലായിട്ടുള്ളൊരു വിഷയം തന്നെയാണ്. ഈ കുട്ടികളുടെ മേളിൽ ഇത്രയ്ക്ക് അങ്ങ് എന്താ പറയുക, ഓവറായിട്ട് സെഡിസ്റ്റിക്കായിട്ട് എൻജോയ് ചെയ്ത് ഇങ്ങനെ ഹേർട്ട് ചെയ്യുന്നത്. സോ ഇതിനൊരു റെഗുലേഷനും ഇല്ല, കാര്യം ഇത് റെഗുലേറ്റ് ചെയ്യേണ്ട മെയിനായിട്ടുള്ള, ഇപ്പം ഈ പറഞ്ഞ സാറെന്ന് പറയുന്ന അടുത്ത പ്രിൻസിപ്പളിന് തൊട്ട് താഴെയുള്ള ലെവലുള്ള ഒരാളാണ്. കംപ്ലയിൻ്റ് എന്ന് പറയേണ്ട പ്രിൻസിപ്പൾ അല്ലേ ഈ ആളെയാ, പറഞ്ഞിട്ട് കാര്യമില്ല, പറഞ്ഞിട്ടുള്ള കാര്യമില്ല. പിന്നെ എന്താ, പോലീസ് കംപ്ലയിൻറ്റ് കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസുകാർ ഇത് തന്നെ ചെയ്യുന്നു, പോലീസുകാർ അപ്പം അവരിത് കണക്ക് ഒരു മയത്തിലൊക്കെ ഇത് ഹാൻഡിൽ ചെയ്യത്തുള്ളൂ. അല്ലെ പിന്നെ കുട്ടിക്കുമല്ലോ പറ്റണം. ഇതിൻ്റെ വേറൊരു സ്റ്റോറി ഉണ്ട്, ഇതേ സാറിന് തന്നെ ഞങ്ങളുടെ എൻ്റെ ഇതിൻ്റെ തൊട്ടപ്പുറമുള്ള റെയിൽവേ സ്റ്റേഷൻ, ഞാൻ റെയിൽവേ സ്റ്റേഷൻ വീടിൻ്റെ അടുത്താണ്, ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ ട്രാക്കിൽ കൂടെ നടന്നിട്ടാണ് സ്കൂളിലോട്ട് പോകുന്നത്, എല്ലാം റെയിൽവേ ട്രാക്കിൻ്റെ സൈഡിലാണ് സംഭവം മൊത്തം. അപ്പം തൊട്ടപ്പുറത്തുള്ള സ്റ്റേഷൻ്റെ അവിടെ വെച്ചിട്ട് ഒരു ട്യൂഷൻ സെൻ്ററിൽ ഒരു കുട്ടിയെ അത് ഭയങ്കരമായിട്ട് അടിച്ചു, തറയിൽ ഇട്ടൊക്കെ അടിച്ചു, മുട്ടൻ സീനായി അയാളെ അറസ്റ്റ് ചെയ്തു. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇങ്ങനൊരു വിഷയം പുറത്തു വന്ന സ്ഥിതിക്ക് എന്തായാലും ഇനിയിപ്പം കുറച്ചും കൂടെ മയം കാണുമെന്ന്, ആൾക്കൊരു പേടി കാണും. പിറ്റേ ദിവസം ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ ഇയാൾ വന്നു കണ്ണാടി കൂരി വെച്ച്, എന്നിട്ട് പറയും നിങ്ങൾ ന്യൂസിലൊക്കെ കണ്ടു കാണും ഇതേ കണക്ക് എന്താ അടിച്ചതിന് ഒരു സാറിനെ ഇതേ കണക്ക് പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന്. അങ്ങനെ ഈ ക്ലാസ്സിൻ്റെ അകത്ത് പോലീസിന് ഒരു റോളുമില്ല, ഇവിടെ ഞാനാണ് രാജാവ്, അതുകൊണ്ട് അടിയെന്നൊരു ഒരു മാറ്റവും പ്രതീക്ഷിക്കേണ്ട എൻ്റെ സ്വഭാവത്തിൽ നിന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അന്ന് അയാളൊരു എക്സാമ്പിൾ ഉണ്ടാക്കാൻ വേണ്ടി റിവിഷൻ നടത്തി അടിയെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പക്ക ക്രിമിനലാണ്, അപ്പം അയാൾക്ക് അറിയാം ഇല്ലീഗലാന്ന്, പോലീസ് പൊക്കാൻ ചാൻസ് ഉള്ള സാധനമെന്ന് അറിയാം. എന്നിട്ടും അയാൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഈ നമ്മളുടെ കൾച്ചറിൽ ഗുരു സാറന്മാർക്ക് കുട്ടികളെ അങ്ങ് ഉപദ്രവിക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു കൺസെപ്റ്റ് വന്നിരിക്കുകയാണ്. അപ്പം അതുകൊണ്ടാണ് ഇതേ കണക്ക് ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ എന്താ പറയുക, ഇതിൻ്റെ ഒരു 10-ൽ 1 ഏതെങ്കിലും ഒരു പെൺകുട്ടിയുടെ അടുത്തായിരുന്നുണ്ടായിരുന്നെങ്കിൽ നടക്കത്തില്ല. അപ്പം അതുകൊണ്ടാണ് ഡിസ്ക്രിമിനേഷൻ. ഇപ്പം തന്നെ ജെൻഡർ ഇക്വാലിറ്റി ശരിയാണ്, പക്ഷേ എപ്പോഴും വിമൺ ആൻഡ് ചിൽഡ്രൻ ആണ് ഫ്രണ്ടിൽ നിൽക്കേണ്ട, എന്തെങ്കിലും പ്രശ്നം വന്നതിന് അത് ഓക്കെ, അത് നമ്മൾ തന്നെ കൺസെൻറ്റുവൽ നമ്മൾ തന്നെ നമ്മൾ സൊസൈറ്റി ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് അവർക്ക് ഇങ്ങനെ കൊടുത്തേക്കുന്ന ഒരു ആ ഒരു ഗ്രൂപ്പിന് കൊടുത്ത ആണുങ്ങളെ അവസാനം രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള രീതിയിലാണ്. ഓക്കെ അത് ശരി, പക്ഷേ അതിൽ ചിൽഡ്രൻ എന്നാണ് പറയുന്നത്, അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടെന്നുള്ളത് ആരും സംസാരിക്കുന്നില്ല. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. ഇപ്പം തന്നെ യൂട്യൂബിലും ബാക്കി എല്ലാത്തിലും ഘോരഘോരം ഓരോരോ കുഞ്ഞ് പ്രശ്നങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇന്ന് തന്നെ എന്തോ തേപ്പിനെ പറ്റി, മറ്റേ തേപ്പെന്ന് പറയുന്ന ഗേൾസ് പെണ്ണുങ്ങൾക്കെതിരെയായിട്ട് മാത്രം പറയുന്നൊരു കാര്യമെന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. ഇതൊക്കെ അതൊക്കെ പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ്, പക്ഷേ ഇതിലും വളരെ വളരെ മ്ലേച്ഛമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കുന്നതും കൂടെ ഒന്ന് സംസാരിക്കണം. നമ്മൾ എൻ്റെ ഇവിടെ കൂടി പോയാൽ 100 പേര് കേൾക്കുമത്, പക്ഷേ ഇതിലും കൂടുതൽ ആളുകൾ റീച്ചുള്ളവർ ഇതിനെക്കുറിച്ച് സംസാരിക്കാത്ത എന്താണെന്നാണ്. ഇപ്പോൾ ഒന്നാമത്തെ കാര്യം, ഇവർ ഈ പറയുന്ന സംസാരിക്കുന്നവരല്പം കൂടെ എന്താ പറയുക, ഹൈ ക്ലാസ് ടീംസാണ്, അവരിതൊന്നും ഫേസ് ചെയ്തിട്ട് പോലും കാണില്ല. ഇപ്പോൾ തന്നെ ഞാൻ ഈ പറഞ്ഞ വീഡിയോ എന്ന് പറയുന്ന ഒരു ലേഡിയാണ് ചെയ്തേക്കുന്നത്, മറ്റേ നമ്മളുടെ ഗായത്രി, പുള്ളിക്കാരെ അറിയാത്തവരുമില്ലല്ലോ, അപ്പം ആണ് ചെയ്തേക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരി ഇത് പേഴ്സണലി ഫേസ് കാണത്തില്ല, പുള്ളിയുടെ അല്ല ആ ചേച്ചിയുടെ മക്കളെന്നൊക്കെ പറയുന്നത് നല്ല നല്ല വലിയ മുട്ട സ്കൂളുകളിലൊക്കെ ആയിരിക്കും പഠിക്കുന്നത്, അവിടെ ഇതൊന്നും എന്തായാലും ഇല്ല. അപ്പം അതുകൊണ്ട് എന്താ, അവർ പേഴ്സണലി ഫേസ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് അല്ലെ, അവരുടെ ഫ്രണ്ട്സ് സർക്കിളുള്ളവർ ഇത് ഫേസ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ആയിരിക്കാം. പക്ഷേ ഇതൊരു ഈ വിഷയം ആര് വളരെ കുറച്ച് സംസാരിക്കുന്നുള്ളൂ, പക്ഷേ ഇതിപ്പോഴും ഉള്ളതാണോന്ന് എനിക്കറിയത്തില്ല. കാര്യം അത്രയ്ക്ക് ഒളിപ്പിച്ച് വെച്ചേക്കുന്ന സാധനമാണ്, ക്ലാസ് റൂമിൻ്റെ അകത്ത് മാത്രം കൊള്ളുന്നൊരു സംഭവമാണ്. അവിടെ ഒരു തരം എന്താ പറയുക, ഒരു തരം കൾട്ട് കണക്കുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ സ്കൂളുകളിൽ, അറ്റ്ലീസ്റ്റ് ഞങ്ങളാണ് അത് സ്കൂളുകളിൽ നീങ്ങുന്നത്. അത് മാറ്റിയെടുക്കേണ്ടതുണ്ട്. സ്കൂളെന്ന് പറയുന്നത് ഇവർക്ക് കാശ് കൊടുക്കുന്ന പഠിപ്പിക്കാൻ, കോളേജ് പഠിക്കുമ്പോഴേ അല്ല ഓൺലൈൻ ക്ലാസ്സിലൊക്കെ നമുക്കറിയാമല്ലോ പഠിപ്പിക്കാനാണ്, മര്യാദ പഠിപ്പിക്കേണ്ട ജോലി അവർക്കില്ല. പക്ഷേ എങ്കിലും അവർ പഠിപ്പിക്കുന്നെങ്കിൽ പഠിപ്പിക്കട്ടെ, പക്ഷേ അതിനൊരു ലിമിറ്റുണ്ട്. അടിക്കുന്നത് ശരി നമുക്ക് സഹിക്കാം, പക്ഷേ ഇമാതിരി എന്താ പറയുക, ഈ ഇൻ്ററോഗേഷനൊക്കെ ഉപയോഗിക്കുന്ന സ്റ്റൈല്, ടോർച്ചർ മെത്തേഡ്സും ഫിസിക്കലായിട്ടുള്ള അബ്യൂസ്, സെക്ഷുവലായിട്ട് ഇതേക്കുള്ള രീതിയിലുള്ള എന്താ പേഴ്സണൽ അറ്റാക്സ്, അവരുടെ തന്നെ ഐഡൻറ്റിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലുള്ള അറ്റാക്സ്, പിന്നെ ഇതാണെങ്കിൽ അത് അത് ശരിയല്ല. അതെന്തുകൊണ്ടാണ് ആളുകൾ ഇതിൻ്റെ ഒരുത്തിരി പ്രതികരിക്കാതെ എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഞാൻ ഇതേ കണക്ക് ഇതിനെക്കുറിച്ച് എന്താ പറയുക, ഒരു റാൻഡമായിട്ട് വളരെ കാഷ്വലായിട്ടൊരു സംസാരം സംസാരിക്കാമെന്ന് വിചാരിച്ചതേ ഉള്ളൂ. കാര്യം അത് യൂഷ്വലി ഞാൻ അങ്ങനത്തെ അല്ലല്ലോ ചെയ്യുന്നത്, എങ്കിലും എനിക്കിത് ഇങ്ങനൊരു എന്താ പറയുക ഒരു ഔട്ട്ലെറ്റ് കിട്ടിയ സ്ഥിതിക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞല്ലേ പറ്റും. അപ്പം ഇതേ കണക്കുള്ള കാര്യങ്ങൾ നിങ്ങളും ഫേസ് ചെയ്താണ് കാണിച്ചിട്ടുണ്ട്, ഇതിനെക്കുറിച്ച് അറ്റ്ലീസ്റ്റ് സംസാരിക്കുകയെങ്കിലും വേണം, ഇങ്ങനൊരു വിഷയം ഉണ്ടെന്നുള്ളത്. പക്ഷേ നമ്മൾ മറന്നുപോണയാണ്. ഞാനിപ്പോൾ തന്നെ ഇപ്പോൾ ഇരുന്ന് ഞാൻ ഓർത്തപ്പോഴാണ് ഞാൻ എൻ്റെ ലൈഫിന് അത്രയും ടെൻഷനും അത്രയും പേടിയും പിന്നെ ഫേസ് ചെയ്തിട്ടില്ല ഒരിടത്തും. പോലീസുകാരുടെ അടുത്ത് സംസാരിക്കുന്നത് നമ്മൾ സ്റ്റേഷനിൽ കയറി സംസാരിച്ചിട്ടുണ്ട്, രണ്ടുവട്ടം ഞാൻ കൂട്ടുകാർക്ക് വേണ്ടി സ്റ്റേഷനിൽ കയറി പോലീസുകാരോട് സംസാരിക്കുന്നത്. നമുക്ക് അപ്പോൾ ഈ ഇതേ കണക്കുള്ള പേടിയില്ല, നമ്മുടെ അഡൾട്ടായി കഴിയുമ്പോൾ നമുക്ക് ഇതേ കണക്കുള്ള പേടി വരത്തില്ല, മനസ്സിലായോ? ഞാൻ നമ്മുടെ സൈഡിലാണെങ്കിൽ നമ്മളെപ്പോഴും നമുക്ക് ധൈര്യം കാണും. ഇതിപ്പം അങ്ങനല്ല, ഇതിപ്പം എന്താ പറയുക, എന്തായാലും അടികൊള്ളും, ആ ഒരു പെയിൻ എന്തായാലും കാണും, അത് ലൈഫിൻ്റെ ഭാഗമാണ്, നമ്മളിത് അനുഭവിച്ചേ പറ്റൂ എന്നുള്ള രീതിയിലാണ്. പിന്നെ ലേഡീസിൻ്റെ കാര്യം പറയണ്ട, ക്ലാസ് ഇരിക്കുന്ന പെൺപിള്ളേർ ഇത് കണ്ട് ചിരിയേ ഉള്ളൂ. അല്ല ഇത് കണക്ക് തിരിച്ചായിരുന്നെങ്കിൽ ആണുങ്ങളാണെങ്കിൽ ആണ് ഒരു പെൺകുട്ടി ഇത് കണക്ക് എന്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ ആണുങ്ങളാണെങ്കിൽ രോക്ഷം കൊണ്ട് മറിയും. അതിൻ്റെ ഒരു കാര്യം പറയുന്നത് നമ്മൾ ഈ പാട്രിയാർക്കിയുടെ ഒരു ഭാഗമാണ്, പെണ്ണുങ്ങൾ പ്രതികരിക്കേണ്ടവരല്ല, ആണുങ്ങളാണ് പ്രതികരിക്കേണ്ടത്. ആ ഒരു രീതിയിലൊരു ആംഗിളിൽ സ്ത്രീകളെ ഇങ്ങനെ അല്ലെങ്കിൽ ലേഡീസിനെ ഇങ്ങനെ മോൾഡ് ചെയ്തെടുക്കുകയാണ്, അത് അതൊരു വിഷയമാണ്. അവരെ അവർക്ക് എന്താ പറയുക, ഇപ്പം ഫെമിനിസം എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ ഒരു സൈഡിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകൾ അവർ പറയുന്നതാണ്, അതിനും അപ്പുറം അവരല്ലാത്തവർക്ക് വേണ്ടി കൂടെ സംസാരിക്കുന്ന ഒരു ലെവലിലേക്ക് ഉയർത്താൻ ഇതുവരെ നമ്മളുടെ എന്താ പറയുക സമൂഹത്തിന് പറ്റിയിട്ടില്ല. ലേഡീസിനെ അങ്ങനെയുള്ളവരുണ്ട്, എനിക്ക് പേഴ്സണലി അറിയാം. ഞാൻ ഇതേ കണക്ക് ഓരോ സിറ്റുവേഷനിൽ നമ്മൾ ചിലർ ഇതേ കണക്ക് ട്രെയിനിൽ വെച്ച് തന്നെ ഞാനും എൻ്റെ ഞങ്ങൾ കോളേജിൽ നിന്ന് ഞാൻ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന് പോയിട്ടുണ്ട്, അപ്പം അവിടെ കോളേജിൽ നിന്ന് ഇങ്ങനെ വരെയാണ് തിരുവനന്തപുരത്ത് നിന്ന്. അപ്പം ട്രെയിനിൽ വെച്ച് ഇതേ കണക്ക് ഒരു സ്ത്രീ ഇതേ കണക്ക് ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യുക, ആണുങ്ങൾ പെണ്ണുങ്ങൾ കൂടി നിന്ന് അപ്പോൾ എവരിടേ ഇടയ്ക്കുള്ളമായ ഡയലോഗ്, എന്നിട്ടൊരു ഒരു ഒരു ചക്കൻ ഇങ്ങനെ നിൽക്കുമ്പോൾ തിരക്കുള്ള വണ്ടിയാണ് എന്നിട്ട് മാറി നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ അവനിങ്ങനെ മാറി നിന്നു, അത് കഴിഞ്ഞിട്ട് അവരിങ്ങനെ എന്തോ ഡയലോഗൊക്കെ അടിച്ചു, എന്നിട്ട് അവിടെ തന്നെ ഗേൾസിനെ ഉപദേശിക്കാൻ തുടങ്ങി ഇതേ കണക്ക്, ആ യുവന്മാരെയൊക്കെ സൂക്ഷിച്ചോണമെന്ന് പറഞ്ഞു. അവിടെ തന്നെ ആ ഗേൾസാണ്, അപ്പം ഞങ്ങളൊന്നും പറയാൻ പോയില്ല, അതിന് മുമ്പ് തന്നെ ഗേൾസാണ് പ്രതികരിച്ചത്, നിങ്ങളെന്ത് എൻ്റെ കൂട്ടുകാരെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്, നിങ്ങളെന്ത് വിചാരിച്ച് വെച്ചേക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവർ പ്രതികരിച്ചു. പ്രതികരിക്കുന്ന കുട്ടികളില്ലെന്നല്ല പറഞ്ഞത്, പക്ഷേ അത് എന്താ പറയുക, ആ അതൊരു പോസിറ്റീവായിട്ട് കാണിക്കുന്ന ഒരു എന്താ പറയുക വളരെ കുറവാണ് കണ്ടൻറ്റ്. ഇപ്പം ഫിലിംസ് തന്നെ എടുത്ത് നോക്ക്, പിള്ളേരെ ഇതേ കണക്ക് ഒരു ആവശ്യമില്ലാത്ത തല്ലുന്ന അല്ലെങ്കിൽ അവരെ ടോർച്ചർ ചെയ്യുന്ന ഈ ഒരു ഡിസ്ക്രിമിനേഷൻ, ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നതിനെ കുറിച്ചൊന്ന് സംസാരിക്കുന്നത് വളരെ കുറവാണ്. എന്തുകൊണ്ടെന്നറിയത്തില്ല. എന്നാൽ എനിക്ക് തോന്നുന്നു അവിടെ വളർന്നു കഴിയുമ്പോൾ ഇതൊക്കെ മറന്നു, കുട്ടികളുടെ കാര്യം പറയാൻ ആരുമില്ലല്ലോ, അവർ അഡൽസിലെ ഇതെല്ലാം ചെയ്യുന്നു. ചിലപ്പോൾ അതായിരിക്കും. ഞാൻ പിന്നെ എന്താണ്, എനിക്ക് ഇത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കാര്യം അത്രയ്ക്ക് എന്താ പറയുക നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തൊരു കാര്യമാണ്. അതുകൊണ്ടായിരിക്കും. എന്തായാലും ഇത് ട്രഡീഷണലായിട്ടുള്ള ഒരു എപ്പിസോഡല്ല, ഞാൻ എന്താ പറയുക കാഷ്വലായിട്ടുള്ള റാംബ്ലിംഗ് കണക്കാണ് ഈ ടൈപ്പ് എപ്പിസോഡ്സ്. ഇപ്പോൾ ഓരോന്നും ഓരോ ടൈപ്പ് എപ്പിസോഡ്സായിട്ട് മാറിക്കൊണ്ടിരിക്കുക. എന്തായാലും ഈ ഒരു എപ്പിസോഡും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും അടുത്ത ഓഡിയോയിൽ കാണാം. അതുവരെ ടാറ്റ ബൈ ബൈ. ഓക്കെ, സീ യു.